ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ആ ദിവസം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ എടുത്തു വരുവാൻ്റെ കോണം ദൈവയുടെ ആക്കിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് ഏവൻഗേലിയനായി വായിച്ചു കേട്ട വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 51 വരെയുള്ളതായ വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. ഫസ്റ്റ് Gospel according to St. John, chapter 1, verses 43 to 51. I would like to read verse 47. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷ്യ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അർത്ഥവത്തായ ജീവിതത്തിനുള്ള അന്വേഷണം, അതാണ് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്നത്തെ ചിന്താവിഷയം. യുവജന ഞായറുമായി ബന്ധത്തിൽ ജീവിതത്തെ അന്വേഷിക്കുന്ന അന്വേഷണം അർത്ഥവത്തായി തീരേണ്ടുന്നത് ആവശ്യമാണ് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ടു ബി ഫ്രൂട്ട്ഫുൾ ഇൻ ദിസ് വേൾഡ്, അന്വേഷണം ഇന്ന് നാം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. വൈവിധ്യമാർന്ന അന്വേഷണത്തിലാണ് നാം എല്ലാവരും. ചിലപ്പോൾ അത് വിശ്വാസത്തിൻ്റെ പാതയിലാണ്, ചിലപ്പോൾ അത് ഭൗതികതയുടെ പാതയിലാണ്. വിശുദ്ധ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അന്വേഷിക്കുന്നത്? വാട്ട് വി സീക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യക്തതയോടുകൂടെയുള്ളതായ ഒരന്വേഷണത്തിന് മാത്രമേ അർത്ഥവത്തായ ഫലം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടുന്നത് എന്താണ്? ഈ വിശ്വാസ ജീവിതത്തിൽ നാം അന്വേഷിക്കേണ്ടുന്നത് എന്താണ്? ഇന്ന് അന്വേഷിക്കേണ്ടുന്നതിൽ നിന്നും മാറിയുള്ളതായ അന്വേഷണമാണ് നമുക്ക് ഉള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാവരും പലപ്പോഴായി പ്രാർത്ഥനകളിലൂടെ പറയുന്നതായ ഒന്നാണ്, കർത്താവേ, ഞങ്ങൾ നിൻ്റെ ക്രൂശിനെ അന്വേഷിക്കുന്നു. ഞങ്ങൾ നിൻ്റെ ക്രൂശിനെ അന്വേഷിക്കുന്നു. എവിടെയാണ് ഈ ക്രൂശിനെ അന്വേഷിക്കുന്നത്? എവിടെയാണ് ഈ ക്രൂശിനെ അന്വേഷിക്കുന്നത്? എന്തിനാണ് ഈ ക്രൂശിനെ അന്വേഷിക്കുന്നത്? ഞാൻ മിഷൻ ഫീൽഡുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ നടക്കുന്നതായിട്ടുള്ള ചില മീറ്റിങ്ങുകളിൽ ചില മീറ്റിങ്ങുകളുടെ പേര് ഇങ്ങനെയാണ്: സീക്കേഴ്സ് മീറ്റിംഗ്. സീക്കേഴ്സ് മീറ്റിംഗ്. മറ്റൊന്ന് ബിലീവേഴ്സ് മീറ്റിംഗ്. സീക്കേഴ്സ് മീറ്റിംഗ് ആൻഡ് ബിലീവേഴ്സ് മീറ്റിംഗ്. എന്നെ അവിടെ വെച്ച് ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. വെൻ വി ട്രാൻസ്ഫർ ഫ്രം ദ സീക്കേഴ്സ് ടു ദ ബിലീവേഴ്സ്, ആർ വി സ്റ്റോപ്പിംഗ് സീക്കിംഗ് ദ ക്രൈസ്റ്റ്? Or are we putting an end to seek the cross? മാമോദിസാ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും എല്ലാം ആരാണ്? വിശ്വാസിയാണ്. പിന്നെ എനിക്ക് ദേവനെയും പേടിയില്ല അല്ലേ, മനുഷ്യനെയും ഭയമില്ല, അതാണോ? അതിൻ്റെ അർത്ഥം പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതൊരു ബിലീവറും ഒരു സീക്കർ തന്നെ ആണ്, ഒരു അന്വേഷകനാണ്. അന്വേഷിക്കാത്തവൻ, ജീവിതത്തിൽ അന്വേഷണത്തെ അവസാനിപ്പിച്ച വ്യക്തികളാരും വിശ്വാസികളായിട്ട് തീരുന്നില്ല. ഒരു വിശ്വാസി വിശ്വാസിയായിട്ട് തീരുന്നത് അവൻ്റെ അന്വേഷണം തുടരുമ്പോഴാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വളരുക. എത്രത്തോളം വളരണമെന്നാ? ശരി, കേൾക്കത്തില്ല. ക്രിസ്തു എന്ന തലയോളം വളരുക. ക്രിസ്തു എന്ന തലയോളവും വളരുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വളർച്ച മുരടിച്ചു പോകുന്നവരായിട്ടല്ല, വളരുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ഇന്നത്തെ ചിന്ത അതാണല്ലോ, അർത്ഥവത്തായ ജീവിതത്തിന് വേണ്ടിയുള്ളതായ അന്വേഷണം. വി ആർ ഓൾ സീക്കിംഗ് ഫോർ എ ബെറ്റർ ലൈഫ്. വി ആർ ഓൾ സീക്കേഴ്സ് ഓഫ് ബെറ്റർ ലൈഫ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, വാട്ട് ഈസ് ദിസ് ബെറ്റർ ലൈഫ്? ഇഫ് ഇറ്റ് ഈസ് നോട്ട് വിത്ത് ദ ക്രൈസ്റ്റ്, ഇറ്റ് വിൽ ബി ഫ്രൂട്ട്ലെസ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ഒന്നാം പാഠഭാഗമായി വായിച്ചു കേട്ടത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായമാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ജോസഫ് പൊത്തിഫേറിൻ്റെ ഭവനത്തിലായിരിക്കുന്നതായ സമയത്ത് പൊത്തിഫേറിൻ്റെ ഭാര്യ ജോസഫിനെ വശത്താക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പീഡനങ്ങളുടെയും ചാനൽ ചർച്ചകളുടെയും നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു യുവാവിൻ്റെ അർത്ഥവത്തായ ജീവിതത്തെ താൻ അർത്ഥമൂല്യത്തോടുകൂടെ കാണുന്നതായ അനുഭവത്തെയാണ് ഒരു യുവാവെന്ന നിലയിൽ യോസഫിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജോസഫ് പറയുന്നു 8 വാക്യത്തിന്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനന് അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടും ഇല്ല. ഹൂ ഈസ് എ പാർട്ട്നർ? How you see your partner? ഇത് ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ്. How you are going to select your partner? What are the ways which you are doing for that? ഇതെല്ലാം ഇന്ന് നാം നമ്മളോട് ചോദിക്കുമ്പോൾ ജോസഫ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് ചിലതൊക്കെ പറയുന്നു എന്ന് കാണാതെ തരമില്ല. വളരെ വ്യക്തതയോടുകൂടെ, as an young man he is responding എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ മൂല്യബോധം, ഈ വാല്യൂ ഓഫ് ലൈഫ് എവിടെ നിന്നാണ് ജോസഫിന് ലഭിച്ചത്? തീർച്ചയായും അവൻ്റെ എവിടെ നിന്നാ? എവിടെ നിന്നാണ്? കേൾക്കത്തില്ല. ഭവനത്തിൽ നിന്ന്, അവൻ്റെ ഭവനത്തിൽ നിന്ന്. ജോസഫിൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ആർക്കെങ്കിലും ജോസഫിനെ പരിചയമില്ലെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിച്ചാൽ മതി, നന്നായിട്ട് പരിചയപ്പെടാൻ സാധിക്കും. ഒരല്പനേരം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ആര്? ജോസഫ്. തൻ്റെ അപ്പനിലൂടെയൊക്കെ ലഭിച്ചതായിട്ടുള്ള ആ വലിയ മൂല്യബോധം, അപ്പനിൽ കണ്ടതായിട്ടുള്ള ദൈവാശ്രയം, ഇതെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെങ്കിൽ അതവൻ്റെ ജീവിതത്തിലൂടെ യൗവന പ്രായത്തിൽ അത് പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ പറയുന്നു, നിന്നെയല്ലാതെ മറ്റൊന്നിനെയും ഈ വീട്ടിൽ എനിക്ക് വിരോധിച്ചിട്ടില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഐ ഹാവ് എ ക്ലാരിറ്റി ഇൻ ദാറ്റ്. ഇന്ന് പലപ്പോഴും എനിക്ക് നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒന്ന് അതാണ്. ഒത്തിരി ഇന്നത്തെ കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള പല സാഹചര്യങ്ങളും കഥകളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അതൊന്നും ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് പറയാൻ കൊള്ളാകുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗങ്ങളൊന്നും പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വ്യക്തമായിട്ടുള്ള അർത്ഥതലങ്ങൾ മാത്രം എടുക്കുക. വേർ വി സ്റ്റാൻഡ്, നാം ഇന്നെവിടെ നിൽക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളവും എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവമക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലേടയന്മാരത്രേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഭാഗം നമ്മളോട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ഫിലോസഫി ഓഫ് ലൈഫ് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ശിക്ഷ, ശിക്ഷണം. ഇത് രണ്ടും അനിവാര്യമായ ഒന്നാണ് എന്ന ദൈവവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, ഒരുപക്ഷെങ്കിൽ കാലത്തിൻ്റെതായിട്ടുള്ള വ്യതിയാനങ്ങളിൽ അതിൻ്റെ ചില തലങ്ങളിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് വരാം. എന്നാൽ മക്കളെ സ്നേഹിക്കുന്ന അപ്പൻ എന്തു ചെയ്യുന്നു എന്നാണ് പറയുന്നത്? മകനെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനത് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ വീട്ടിൽ ചെന്ന് പിള്ളേർക്കെല്ലാം പിടിച്ചിട്ട് 4 എണ്ണം കൊടുക്കാം എന്നൊന്നും വിചാരിച്ചേച്ച് പിന്നെ ഇങ്ങോട്ട് വരരുത്. അങ്ങനെയല്ല. എന്താണ് ശിക്ഷ? എന്താണ് ശിക്ഷണം? സ്നേഹം കൂടാതെയുള്ളതായ ശിക്ഷ ഒരിക്കലും അർത്ഥവത്തായതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പണ്ടൊക്കെ എൻ്റെ കൊച്ചിലെയൊക്കെ എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി അടിച്ചിട്ടുണ്ട്. ആ കാര്യമൊക്കെ പറഞ്ഞ് അടിച്ചേച്ച് അപ്പുറത്തൂടെ പോയി ഇപ്പുറത്തൂടെ വിക്സും ടൈഗർ ബാമും ഒക്കെ എടുത്തുകൊണ്ട് വരും. ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി. ദ വാല്യൂ ഓഫ് ലൈഫ്, ദ വാല്യൂ ഓഫ് ലൈഫ്. ഒരുപക്ഷെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇത് കുഞ്ഞുങ്ങൾക്ക് തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കാതെ നമുക്ക് വരുമ്പോൾ, ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടമാകുന്നു ല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരി തെറ്റ് അതെന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ശരിയും തെറ്റും തിരിച്ചറിയുവാൻ നമുക്ക് മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോഴാണ് അത് കുഞ്ഞുങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്. അത് വീട്ടിൽ മാത്രമല്ല, അത് ഇടവകയിലും അത് പ്രെയർ ഗ്രൂപ്പുകളിലും അത് സമൂഹത്തിലും അത് ജോലിസ്ഥലത്തും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ്. പള്ളിയിലൊരു ശരിയും പള്ളിക്ക് പുറത്ത് വേറൊരു ശരിയും ഇല്ല. പള്ളിക്ക് പുറത്ത് ശരി എന്നുള്ളത് മാത്രമേ പള്ളിക്കകത്തും ശരിയായിട്ടുള്ളൂ. പള്ളിക്കകത്തൊരു ശരിയും എൻ്റെ ജോലിസ്ഥലത്ത് വേറൊരു ശരിയും എന്നില്ല. എൻ്റെ ജോലിസ്ഥലത്ത് ശരി എന്നുള്ളത് മാത്രമേ പള്ളിയിലും ശരിയായിട്ട്. നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ശരി തെറ്റുകളുടെ മാനദണ്ഡങ്ങൾ സ്കെയിലുകളെ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുന്നതല്ല. എന്നാൽ അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ സ്റ്റാൻഡേർഡിൽ അതിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ശരി തെറ്റുകളെ തിരിച്ചറിയുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് തീമത്തിയോസിന് എഴുതുന്നതായിട്ടുള്ള ലേഖനത്തിൽ നമ്മൾ കാണുന്നു, You should follow certain principles എന്നാണ് അവിടെ വായിക്കുന്നത്. 1 Timothy chapter 6 verses 11 to 14 ആണല്ലോ നമ്മൾ മൂന്ന് ആമത്തെ ലേഖനം വായിച്ച് കേട്ടത്. അവിടെ പറയുന്നു രണ്ട് വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, പിന്തുടരുക, പൊരുതുക എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? അവിടെയും ശരി തെറ്റുകളെക്കുറിച്ച് പറയുന്നു. സ്നേഹത്തിനെയും ക്ഷമയെയും ഒക്കെ പിന്തുടരുക എന്ന് പറയുന്നു. പൊരുതേണ്ടുന്നത് എന്തിനോടാണ്? വിട്ടുകളയേണ്ടുന്നതിനോട് പൊരുതണം. വിട്ടുകളയേണ്ടുന്നതിനോട് പൊരുതേണ്ടുന്നത് ആവശ്യമാണ്. വി ഷുഡ് ടേക്ക് സം ട്രബിൾ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയേണ്ടുന്നതിനെ തള്ളിക്കളയുവാനായിട്ടുള്ള ഒരു പെയിൻ നമ്മൾ എടുക്കേണ്ടുന്നത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ് മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാലാമതായിട്ട് നമ്മൾ വായിച്ചു കേട്ട ഭാഗമാണല്ലോ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, ഒന്നാം അധ്യായത്തിൻ്റെ 43 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുകയാണ്, കം ആൻഡ് ഫോളോ മീ, കം ആൻഡ് സീ. ഇതൊക്കെ കർത്താവും ശിഷ്യന്മാരും തമ്മിൽ ഉള്ളതായ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കം ആൻഡ് ഫോളോ മീ, കം ആൻഡ് സീ. എവിടെയാണ്, എന്തിലേക്കാണ് വിളിക്കുന്നത്? ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചുവല്ലോ, ക്രൂശിലേക്കാണ് വിളിക്കുന്നത്. He is calling us to be with Him on the cross. അങ്ങനെയെങ്കിൽ ഇവിടെ നഥനയേലിനോട് പറയുന്നു, നഥനയേലിനെ കണ്ടപ്പോൾ പറയുന്നു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് പറയും. അപ്പോൾ നഥനയേൽ ചോദിക്കുന്നത്, നീ എന്നെ എപ്പോൾ കണ്ടു? നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയും. നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നതിൽ വളരെ അർത്ഥമുണ്ട്. അതവൻ്റെ ജീവിതത്തിൻ്റെ ഡെഡിക്കേഷനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഗുരുവിന് വേണ്ടിയുള്ളതായ അവൻ്റെ അന്വേഷണം, ദൈവവചനത്തോടുകൂടിയുള്ളതായ അവൻ്റെ താല്പര്യം, അത് അക്കാലങ്ങളിൽ അത്തിയുടെ തണലിൻ കീഴിൽ ഇരുന്ന് ഉപദേശിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്,
ഞാൻ വമതായ വഴിത്താരയിൽ അത്തിയുടെ കീഴിൽ നീ ഇരുന്ന് നീ ഒരുപക്ഷെങ്കിൽ നീ ദൈവവചന ഭാഗങ്ങൾ വായിക്കുകയായിരുന്നായിരിക്കാം, അതല്ലെങ്കിൽ നീ ധ്യാനിക്കുകയായിരുന്നായിരിക്കാം, അവിടെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഐ സോ യു, ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ കണ്ടു. കർത്താവ് പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മെ നിയോഗിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മെ നിയോഗിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് പറയുന്നു, കം ആൻഡ് ഫോളോ മീ, ജോയിൻ വിത്ത് മീ. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഒരു പ്രൊഫഷനിലേക്ക് വിളിക്കുകയാണ്, ഒരു പ്രൊഫഷനിലേക്ക് വിളിക്കുകയാണ്. ബട്ട് ലേറ്റർ ഓൺ ദേ റിയലൈസ് ദാറ്റ് ദിസ് പ്രൊഫഷൻ ഇസ് നോട്ട് എ മിയർ പ്രൊഫഷൻ, ബട്ട് ഇറ്റ് ഈസ് എ വൊക്കേഷൻ എന്നവർ തിരിച്ചറിയുകയാണ്. ഇതൊരു നിയോഗമാണ്, ഇതൊരു സാധാരണ ജോലി അല്ല, ഇതൊരു വെറും പ്രൊഫഷൻ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ഒരു പ്രൊഫഷനെയാണ് എൻ്റെയും നിങ്ങളുടെയും കണ്ണുകളിലൂടെ കാണുന്നത് എങ്കിൽ, ഈ ദൈവവചന സാക്ഷ്യം മാത്രമല്ല, ഞാനും നിങ്ങളും എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, വേർ ഓൾ വി ആർ വർക്കിംഗ്, കർത്താവ് നമ്മളോട് പറയുന്നു, ഇറ്റ് ഈസ് എ വൊക്കേഷൻ, ഇറ്റ് ഈസ് എ വൊക്കേഷൻ. അവിടെ നിന്റെ ജീവിതത്തിന് ചില മൂല്യങ്ങൾ ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അർത്ഥവത്തായ മൂല്യം അന്വേഷിക്കേണ്ടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നടത്തുന്നതായ അന്വേഷണം, അതിൻ്റെ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് മാറ്റണം എന്ന് ഉണ്ടെങ്കിൽ, വി ഹാവ് ടു ചേഞ്ച് അവർ റൂട്ട്. നമ്മുടെ അന്വേഷണത്തിൻ്റെ വഴികൾ മാറ്റണം എന്ന് ഉണ്ടെങ്കിൽ, വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ, ഈ വഴിയെ പോയാൽ ഞാൻ ക്രൂശിലെത്തുക ഇല്ല. അങ്ങനെയെങ്കിൽ ശരിയായ വഴിയെ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്ത് അർത്ഥവത്തായ ജീവിതം അന്വേഷിച്ച് കർത്താവിനോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മിനി വർഗീസ് പ്രാർത്ഥിക്കുന്നു.